You're with SBS Radio. Find more great stories in your language at sbs.com.au.
കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വിവാദം നിറഞ്ഞ സമയമെന്ന് വേണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിനെ കണക്കാക്കാം. ഈ കേസിൽ ബിഷപ്പിനോടും ആരോപണമുന്നയിച്ച കന്യാസ്ത്രീകളോടും സഭാ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി വിശ്വാസികൾ രംഗത്തെത്തുന്നുണ്ട്. വിശ്വാസികളുടെ ഈ വ്യത്യസ്ത നിലപാടുകൾക്ക് കാരണമെന്താണ്? അക്കാര്യമാണ് ഇന്ന് അന്വേഷിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നതിനായി വ്യത്യസ്ത നിലപാടുകളുള്ള വിശ്വാസികളുമായി SBS മലയാളം സംസാരിച്ചു. ജാമ്യം ലഭിച്ചിറങ്ങുന്ന ഒരു പ്രതിക്ക് സഭയിലെ പ്രതിനിധികളും വിശ്വാസികളും ഇത്തരത്തിൽ സ്വീകരണവും പിന്തുണയും നൽകുന്നത് യോജിച്ച നടപടിയല്ല എന്ന് കരുതുകയാണ് ബെന്നി കൊക്കാട്ട്.
ഇതിലൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ബിഷപ്പ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതല്ല ഈ എന്നെ പോലെയുള്ള ഒരു പറയുന്നത്, ഇത്രയേ ഉള്ളൂ. എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെ അഭിപ്രായം പറയുന്നവര്. ബിഷപ്പ് ചിലപ്പോൾ കുറ്റക്കാരനാവണമെന്നില്ല, ബിഷപ്പുകാരെ കുറ്റക്കാരി ചിലപ്പോ ആയിക്കൊള്ളുന്നില്ല, പക്ഷേ he has a moral obligation to stand aside. And also ee oru jamiya kitti porathirunna jamiya kitta nu parney, he is not been relieved or he is not been acquitted. Anfalaya jamiyam oru idinte oru bhaga appo nammal velliya vijayam kayum kaanichu maalayittu sweerikkan nanu nikkirathu nammal oru ee achayum pidavu nokku parney oru corporate organization the ceo nu alla, he is the head of a moral organization. അപ്പൊ അത് തന്നെ മതി ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിന്തിക്കാനായിട്ട്. അപ്പൊ മാലയിട്ട് സ്വീകരണം വരുമ്പോ വിശ്വാസികളോട് പറഞ്ഞ് മനസ്സിലാക്കണം, അതിൽ നിന്ന് മാറി നിൽക്കണം. ഇതൊരു എന്തൊരു വലിയൊരു ജയം ജയിച്ച് എന്തൊരു വലിയ യുദ്ധം കഴിഞ്ഞ് വന്ന പോലെയാണ്.
സഭയിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടതായി അദ്ദേഹം പറയുന്നു.
ബിഷപ്പ് തന്നെ തുടക്കം ഇത്രയൊക്കെ ആയതിന് ഇത്രയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ബിഷപ്പ് ഒരു നമ്മളൊരു കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറഞ്ഞൊരു മോറൽ വാല്യൂസ് മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷനാണ്, മനുഷ്യർക്ക് ലീഡ് ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷനാണ്. സോ ഇഫ് ഹി വാസ് സമൺ ഹു വാസ് സച്ച് എ ലീഡർ ഹു വാസ് ഗോയിങ് ടു ബി ലീഡിംഗ് എ കമ്മ്യൂണിറ്റി ബൈ ഹിസ് മൊറാലിറ്റി, അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പുള്ളി അത് ഈ ആ പൊസിഷനിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു. ഇത്ര വലിയ വാർത്തയിലേക്ക് എത്തുന്നതിന് മുന്നേ പുള്ളി സ്വയം പുറത്തു വന്ന് പറയേണ്ടതായിരുന്നു, ഞാനിങ്ങനെ ഇത് തെളിയുന്ന വരെ ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഞാനിത് ആരോപണങ്ങളെ നിഷേധിക്കുകയാണ്, പക്ഷേ അത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഞാൻ ആ സ്ഥാനത്ത് ഞാൻ ഒഴിയാം എന്ന് പറഞ്ഞങ്ങ് മാറി നിന്നിരുന്നെങ്കിൽ ഇത്ര ഇത് ഇത്രയും തന്നെ ഒട്ടും തന്നെ ആവില്ലായിരുന്നു. അത് മാറിയില്ല ആദ്യം തന്നെ. പിന്നെയുള്ളത് സഭയുടെ നേതാക്കന്മാരെ അച്ഛന് മെത്രാനെ സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ പുള്ളിയെ അതിൽ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ഒരു സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക, ഇതറിയുന്നവരെ ഒന്ന് ഒഴിവാക്കുക. ഇതൊക്കെയാണ് മനുഷ്യരിലെ വിശ്വാസികളെയും മാത്രമല്ല നമ്മുടെ സഭ മാത്രമല്ല പുറം മറ്റ് റിലിജിയൻസിനെയും നമ്മള് നോക്കണം, അവര് നമ്മളെ കാണുന്ന രീതി നമ്മൾ നോക്കണം. അപ്പോ അതില് നമ്മുടെ സഭയുടെ നേതാക്കന്മാർ വളരെ മോശമായ രീതിയില, മോശമായെന്ന് പറഞ്ഞ വെരി എന്താ പറയാ എനിക്കതിന് വേർഡില്ല, ഒരു പ്രസംഗം പള്ളിയിലും എല്ലാത്തും വലിയ പ്രസംഗം ചെയ്യുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഒരു അവസരത്തിൽ അവർ കം ഫോർവേഡ്, അതെനിക്ക് തോന്നി. അതിപ്പോഴും ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴും അത് ഐ ഡോണ്ട് എക്സ്പെക്ട് എനി ചേഞ്ച്, വെരി ഡിസപ്പോയിന്റഡ്.
ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ പെൺകുട്ടികൾക്ക് പ്രതീക്ഷ നൽകുന്നതല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
അവര് നാടും വീടും എല്ലാം വിട്ട് വലിയൊരു ത്യാഗം ചെയ്ത് അവര് മാറി നിൽക്കുമ്പോ ഇങ്ങനെ ഒരു ഹോൾ സഭ അവരെ സപ്പോർട്ട് ചെയ്യാതെ അവരെ ആരോപണം ഉന്നയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഈ ഇങ്ങനത്തെയുള്ള ന്യൂസുകൾ കാണുന്ന കൊച്ചു പെൺകുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്കുക, അവർക്കറിയാം ദർ ഇസ് നോ വേ ദർ ഗോയിങ് ടു വിൻ ഇൻ എനി സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിൽ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള ന്യൂസും ടിവിയും കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും ഞാൻ അറിയുന്നത്. കന്യാസ്ത്രീ ആവാൻ പോയിട്ട് ഇങ്ങനെയുള്ള തലമുറ കന്യാസ്ത്രീ ആവാൻ പോയിട്ട് പള്ളിയുടെ അടുത്തുകൂടി വരില്ല കുറെ പേര്. അപ്പൊ നമ്മള് ഇറ്റ് ഇസ് എ വെരി റോങ് എക്സാമ്പിൾ ദാറ്റ് ബീങ് സെറ്റ് ബൈ ദ ഹെഡ്സ് ഓഫ് ദ ചേർച്ച്. ഇപ്പൊ അത് പ്രത്യേകിച്ച് വേൾഡിൽ ക്രിസ്ത്യാനിറ്റി ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്പ്.
വത്തിക്കാനിലെ ഉന്നത പദവിയിലിരിക്കുന്നവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയായ രീതിയിൽ ലഭിക്കുന്നുണ്ടോ എന്ന സംശയം പ്രകടിപ്പിക്കുകയാണ് ബെന്നി. എന്നാൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഇപ്പോഴുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നയിച്ചതെന്ന് അഭിപ്രായപ്പെടുകയാണ് നിൽസൺ സെറിയക്ക്.
ഒപ്പം നിൽക്കാൻ തക്കതായ ഒരു കാരണമുണ്ട്. ബിഷപ്പിന്റെയും ആരോപണം വന്നു, അതൊരു പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ ഏകപക്ഷീയമായി പോണ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാ മാധ്യമങ്ങളിലും അതിഭയങ്കരമായ ഒരു പ്രചരണം. ഫ്രാങ്കോ കുറ്റക്കാരനാണ്, സ്ത്രീ പീഡനം നടത്തുന്നു, അവരെ സംരക്ഷിക്കാൻ നോക്കുന്നു, സഭയുടെ അടുത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും വന്നില്ല, അതിനു മുമ്പേ തന്നെ ഏകപക്ഷീയമായി പോകുന്നു, അങ്ങനെ വലിയൊരു പ്രചരണം തന്നെ വരുന്നു. കൂടാതെ ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ളടത്ത് നല്ല ഡിസൈൻ, അതായത് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ നല്ല രീതിയിൽ ഡിസൈനും നല്ല രീതിയിലുള്ള സെന്റൻസുകളും ഉപയോഗിച്ച് വളരെ ആശയപരമായ മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നു. അപ്പൊ ആരൊക്കെയോ ഇതിന് പുറകിൽ ഒരു പരിധി നൽകുന്നുണ്ട്, അത് വ്യക്തമാണ്. പക്ഷെ സഭയ്ക്ക് ഒരു കാര്യത്തിൽ തീരുമാനം പറയണമെങ്കിൽ ഒരു വ്യക്തമായ അന്വേഷണം നടത്തി ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും സഭ പറഞ്ഞു തെറ്റുകാരനാണ്, ശിക്ഷിക്കണം, സ്ഥാനമൊഴിയണം, പക്ഷെ അതിന് അന്വേഷണവും ബാക്കി കാര്യങ്ങളും നടക്കണം. അതല്ലെങ്കിൽ ബിഷപ്പ് തന്നെ പറയണം ഞാൻ തെറ്റുകാരനായിരുന്നു ഇന്നതാണെന്ന് പറയണം. അത് പറയാത്ത ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ട ഒരു ബാധ്യത സഭയ്ക്കുമുണ്ട്.
വാർത്തകളുടെ അതിപ്രസരത്തിനിടയിൽ സത്യം പുറത്തു വരികയാണ് സഭയുടെ ലക്ഷ്യമെന്ന് നിൽസൺ പറയുന്നു.
പ്രത്യക്ഷമായി സഭ എടുത്ത നിലപാടായിരിക്കില്ല, വ്യക്തിപരമായി അവർക്കുള്ള തട്ടങ്ങളായിരിക്കും അതിന് കാരണം. കാരണം കുറെ ആരോപണങ്ങൾ വരുന്നു, അതോടൊപ്പം കന്യാസ്ത്രീക്കെതിരെയും കുറെ ആരോപണങ്ങളുണ്ട്. കന്യാസ്ത്രീക്കെതിരെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. കൂടാതെ ഫാദർ ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തില്ല, ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനായിട്ട് 3-4 മണിക്കൂർ ആദ്യ ദിവസം അദ്ദേഹത്തെ ഇത് ക്വസ്റ്റ്യൻ ചെയ്തു, പിന്നീട് വിട്ടയച്ചു, പിന്നെ 2-ാമത് ദിവസം ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ ആ ഒരു ദിവസത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് 2-ാമത് ദിവസം നടത്തുന്നതിന് മുമ്പായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ, LDFന്റെ നേതാവ്, ഒരു പ്രസ്താവന ഫ്രാങ്കോയെ മാത്രം കുറ്റക്കാരനായിട്ട് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതിന് അതിഭയങ്കരമായ ഒരു പൊതുജനത്തിന്റെ ഒരു എതിർപ്പുണ്ടായി. പിറ്റേ ദിവസം തന്നെ അവരത് തിരുത്തേണ്ടതായിട്ട് വന്നു. ആ ഒരു പൊതുജനത്തിന്റെ ഫോഴ്സും ഈ ഒരു ഭാഗം മാത്രം തെറ്റായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള മാധ്യമങ്ങളുടെ ശ്രമവുമാണ് ഫ്രാങ്കോയുടെ 14-21 ദിവസത്തെ അറസ്റ്റിന് തന്നെ കാരണമായതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതല്ലെങ്കിൽ വ്യക്തമായ തെളിവ് പോലീസിന്റെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.
പല കേസുകളിലും ആദ്യം കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ വർഷങ്ങൾക്ക് ശേഷം കുറ്റവിമുക്തരാക്കപ്പെടുന്നതായി നിൽസൺ ചൂണ്ടിക്കാട്ടുന്നു.
അത് എങ്ങനെ പറയാന്ന് വെച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ നമ്പി നാരായണനെ വെറുതെ കോടതി വിട്ടത് നമ്മൾ കണ്ടതാ. ഏകദേശം 15 വർഷത്തിന് ശേഷം, 15 വർഷവും നമ്മളെല്ലാം വിചാരിച്ചത് ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു ചാരവൃത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു മനസ്സറിവ് ഉണ്ടെന്ന് തന്നെയാ വിചാരിച്ചിരുന്നത്. അതുപോലെ ഇതായിക്കൂടുന്നില്ലല്ലോ. അതുപോലെ തന്നെ കെ കരുണാകരൻ കേരളത്തിലെ ഏറ്റവും ശക്തനായ ലീഡറായിരുന്നു. ആ ലീഡർ രാജിവെക്കേണ്ടത് വന്നത് ഇല്ലാത്ത ഒരു ആരോപണത്തിന്റെ പേരിലല്ലേ. ഇപ്പൊ നമ്മുടെ നിയമത്തിന്റെ ഒരു പോരായ്മ അത്, സ്ത്രീകൾ എന്ത് പറഞ്ഞാലും സത്യം, പുരുഷന്മാരെന്ത് പറഞ്ഞാലും അത് അത്രത്തോളം വരില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഇതിൽ ആര് കള്ളം പറയുന്നു, ആര് ശരി പറയുന്നു എന്ന് അറിയാൻ വരില്ലല്ലോ. അപ്പൊ എങ്ങനെ സഭയ്ക്കൊന്ന് തീരുമാനിക്കാൻ പറ്റും? വിശ്വാസികള് ഏകദേശം 90% എതിർപ്പാണ്. കാരണം അതുപോലെയായിരുന്നു മീഡിയയിലെ പ്രചരണം. പക്ഷെ സഭയിൽ വരുമ്പോൾ സഭയ്ക്ക് ആ പ്രചരണം നോക്കേണ്ട കാര്യമില്ല. സഭയ്ക്ക് ഓൾറെഡി കന്യാസ്ത്രീക്കുള്ള പരാതി നിൽക്കുന്നു, ബിഷപ്പ് സ്ട്രോങ് ആയിട്ട് ആ പരാതികളെല്ലാം സത്യമാണെന്ന് പറയണം. സഭയ്ക്ക് ചിലപ്പോൾ കന്യാസ്ത്രീക്കെതിരെ കന്യാസ്ത്രീ കൊടുത്ത പരാതി അത്രയും വിശ്വാസം തോന്നിയിട്ടുണ്ടാവില്ല.
സത്യം പുറത്തു വരണമെന്ന നിലപാടാണ് സഭ എടുക്കുന്നതെന്ന അഭിപ്രായം പങ്കുവെക്കുകയാണ് ജിജിമോൻ കുഴിവേലിൽ.
ബിഷപ്പ് ഫ്രാങ്കോയുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പിന്നീടുള്ള കേസ് ജാമ്യം കിട്ടിയതിനു ശേഷമുള്ള കാര്യങ്ങള് കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഈ ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്, അതായത് വ്യക്തിപരമായ നിലപാടുകളാണ്, വ്യക്തി ബന്ധങ്ങളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അതില് അതെന്തുകൊണ്ട് അവർ പറഞ്ഞു പറഞ്ഞില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരെ കുറിച്ചുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാനുണ്ടാകാം. പിന്നെ നേരിട്ട് അദ്ദേഹത്തെ ജയിലിൽ പോയി കണ്ടതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ പരിചയങ്ങളുടെ വെളിച്ചത്തിലും ആയിരിക്കാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുപോലെ ഇപ്പൊ മീഡിയയും മറ്റിടങ്ങളിലും അനുകൂലിച്ചും പ്രതികരിച്ചും പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അവരത് ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ബിഷപ്പ് ഫ്രാങ്കോയെ അടുത്തറിയാവുന്നവർ സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നതാണ് പലപ്പോഴും കാണുന്നതെന്ന് അദ്ദേഹം പറയുന്നു.
ഈ വിഷയത്തില് സിസ്റ്റേഴ്സിനും ഫ്രാങ്കോ പിതാവിനും അനുകൂലമായും പ്രതികൂലമായിട്ടുമുള്ള നിലപാടുകൾ വിശ്വാസികൾ എടുത്തിട്ടുണ്ട്. അവരവരുടെ വ്യക്തിപരമായ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഒരു മഹത്തായ പിന്തുണ രണ്ടു ഭാഗത്തും രണ്ടു കൂട്ടർക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ അതിൻ്റെ അകത്ത് ഒരു ഒഫീഷ്യൽ ആയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സഭയുടെ ഭാഗത്തുനിന്ന് സിസ്റ്റേഴ്സിന് അനുകൂലമായിട്ടോ ബിഷപ്പിന് അത് അനുകൂലമായിട്ടോ ഒരു നിലപാട് ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
സഭയല്ല മറിച്ച് വിശ്വാസികളാണ് വ്യത്യസ്തമായ പിന്തുണയുമായി എത്തിയിരിക്കുന്നതെന്ന് ജിജിമോൻ ചൂണ്ടിക്കാട്ടുന്നു. സഭ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നത് ഇതാദ്യമല്ലെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ തെറ്റുകൾ കാണുമ്പോൾ വിശ്വാസികൾ മുന്നോട്ടു വരാൻ മടിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കുറ്റമാരോപിച്ചിരിക്കുന്ന കന്യാസ്ത്രീക്കും ഇവർക്കൊപ്പം നിന്നവർക്കും സഭയുടെ ഭാഗത്തു നിന്നും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന അഭിപ്രായമാണ് സെറീൻ ജോർജിനുള്ളത്.
എനിക്ക് അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാനുള്ളത്, എനിക്ക് ഞാൻ ന്യൂസ് പേപ്പറിലും പിന്നെ അതുപോലെ തന്നെ മറ്റു വാർത്തകളിലും കണ്ടതനുസരിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്, തീർച്ചയായിട്ടും ഒരു ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ തന്നെ ധാരാളം വൈദികരും കന്യാസ്ത്രീകളും ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് സ്വീകരണം നൽകാൻ എത്തിയിരുന്നു. ശരിക്കും ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ന്യൂസ് ആയിരുന്നു. കാരണം ഈ സമരം ചെയ്ത കന്യാസ്ത്രീകൾക്ക് ആ ഒരു സപ്പോർട്ട് ഇവരാരും കൊടുത്തിട്ടില്ല. കാരണം സിസ്റ്റർ അനുപമ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കത്തോലിക്ക സഭയിലെ ഓരോ ആത്മീയ നേതാക്കളും ഇല്ലെങ്കിൽ വൈദികരോ ബിഷപ്പുമാരോ ആരും ഇവരുടെ അടുത്ത് ഒരു സപ്പോർട്ടോ ഇല്ലെങ്കിൽ ഒരു ഒരു ആശ്വാസ വാക്കോ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പം ഇതിനെ രണ്ട് തട്ടിലിട്ട് നമ്മൾ വേ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഫ്രാങ്ക് വിൽ ഗെറ്റിംഗ് മോർ സപ്പോർട്ട് ദാൻ ദ സിസ്റ്റേഴ്സ്.
മാധ്യമങ്ങളുടെയും മറ്റു മേഖലകളിലെയും സമ്മർദ്ദങ്ങളല്ല ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് നയിച്ചതെന്ന് സെറീൻ ജോർജ് വിലയിരുത്തുന്നു.
മാധ്യമങ്ങളല്ല കുറ്റം വിധിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങളല്ല അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, പോലീസ് ഓഫീസേഴ്സ് ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പം ആ പോലീസ് ഓഫീസേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ആ കിട്ടിയ തെളിവുകളുടെയും ഇൻഫർമേഷനെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഡെഫിനറ്റ്ലി അത് ന്യൂസ് ആയിട്ട് വരും. പക്ഷെ അതൊരിക്കലും ബിഷപ്പ് തെറ്റ് ചെയ്തവനെ ആരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഇന്നത്തെ സമൂഹത്തിൽ. അപ്പൊ അത് തന്നെയാണ് മാധ്യമങ്ങളിൽ സംഭവിച്ചത്. ഫ്രാങ്കോ തെറ്റുകാരനായത് കാരണം
ബിഷപ്പ് ഫ്രാങ്കോ തെറ്റുകാരനാണോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും ആരോപണത്തിൽ മാത്രമാണുള്ളത്. ഇപ്പോഴും ജാമ്യം ബെയിൽ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്, അതൊരു തീരുമാനം വിധി ആയിട്ടില്ല അതിനെ കുറിച്ച്.
ശരിയാണ്, പക്ഷെ ആരോപണ വിധേയനാണല്ലോ. അപ്പം അങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ പോലീസിന് എന്തെങ്കിലും ഒരു എവിഡൻസ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യത്തില്ലല്ലോ. അപ്പം വെറുതെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അൺഫൗണ്ടഡ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവര് മാക്സിമം അറസ്റ്റ് ഒഴിവാക്കത്തേ ഉള്ളൂ. കാരണം അങ്ങനെയാണല്ലോ കണ്ടുവന്നത്. ദേ ട്രൈ ടു, അവർക്ക് വേണ്ടത്ര എവിഡൻസ് ഉണ്ടായിട്ട് പോലും, വെച്ചാൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടത്തക്ക എവിഡൻസ് ഉണ്ടായിട്ട് പോലും പോലീസ് ട്രൈ ടു ഡിലേ ദ അറസ്റ്റ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദേ ട്രൈ ടു അവോയ്ഡ് ദ അറസ്റ്റ് അറ്റ് എനി എക്സ്റ്റെന്റ്. പക്ഷേ ഇത് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഫ്രാങ്കോ ബിഷപ്പ് ഫ്രാങ്കോനെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതി വന്നത്. അപ്പം ഇപ്പം ഫ്രാങ്കോ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി there are some evidences that are left
കത്തോലിക്ക വിശ്വാസി എന്ന നിലയ്ക്ക് ഈ സംഭവ വികാസങ്ങൾ ദുഃഖകരമാണെന്ന് സെറീൻ അഭിപ്രായപ്പെടുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത്. കേസിൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ മൊഴി നൽകിയ വൈദികന്റെ മരണം വിവാദത്തെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്.
Hear more stories in your language by visiting sbs.com.au.